നമസ്കാരം. റേഡിയോ 90 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചാപ്റ്റേഴ്സ് എന്ന പരിപാടിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം.
ചാപ്റ്റേഴ്സ്.
ചാപ്റ്റേഴ്സിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മളോടൊപ്പം ആശയങ്ങളും വിശേഷങ്ങളുമായി തുടരുന്നത് സാജു സാറും ആൻസി ടീച്ചറുമാണ്. കേൾക്കാം അവരുടെ കൂടുതൽ വിശേഷങ്ങൾ ചാപ്റ്റേഴ്സിലൂടെ. ഈ അടുത്തൊരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നത് അപകടകരം ആണ് എന്നുള്ള തരത്തിൽ. ഒരു സ്കൂൾ കോളേജ് കാലഘട്ടം ഒരു വ്യക്തി എന്ന നിലയിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്? അതിൽ ഇത്തരത്തിലുള്ള ജെൻഡർ ഇക്വാളിറ്റി പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എത്രത്തോളം ആവശ്യമാണ്?
ഈ സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറയുന്നത് വളരെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ അടുത്ത കാലത്തായിട്ടും മാധ്യമങ്ങളിലും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു റിയാക്ഷൻ എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞത്, ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സിലൊക്കെ ഒന്നിച്ചിരിക്കുന്നത് അപകടകരമാണ്. അപ്പൊ അദ്ദേഹം ഇത് പറഞ്ഞത്, അദ്ദേഹം ഒരു പഴയ തലമുറയുടെ വക്താവാണ്. കാലം മാറിപ്പോയി, അവര് നോക്കിക്കണ്ട ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ററാക്ട് ചെയ്യുന്നതിനെ പഴയ തലമുറ നോക്കിക്കണ്ട രീതിയിലല്ല ഇപ്പോഴത്തെ തലമുറ നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ തലമുറ അതിൽ അപകടമൊന്നും കാണുന്നില്ല. ഒരു ഹെൽത്തി ഇന്ററാക്ഷൻ, ആരോഗ്യകരമായ ഒരു സഹവർത്തിത്വം എന്ന നിലയിലാണ് അവരതിനെ കാണുന്നത്. പിന്നെ എല്ലാ രംഗത്തും ഒറ്റ മലയാളത്തിൽ പറഞ്ഞാൽ ഞരമ്പ് രോഗികൾ ഉണ്ട്. ഞരമ്പ് രോഗികൾ അതിനെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ മിസ്യൂസ് ചെയ്യും, ദുരുപയോഗിക്കും. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്കറിയാം 100% കുട്ടികളും അങ്ങനെയുള്ളവരല്ല. ഈ ആബറേഷൻസ് അല്ലെ, മെന്റൽ ആബറേഷൻസ് ഉള്ളവരല്ല, ഹെൽത്തി മൈൻഡ് ഉള്ള കുട്ടികളാണ് 90% അല്ലെ 99%. 1% കുട്ടികൾ കാണും, ആൺകുട്ടികൾക്കിടയിലും പെൺകുട്ടികൾക്കിടയിലും കാണും ഇങ്ങനെയുള്ള ആബറേഷൻസ് അല്ലെങ്കിൽ മാനസികമായ അപഭ്രംശം സംഭവിച്ചു വരും. അവര് ചിലപ്പോൾ സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും ഇന്ററാക്ട് ചെയ്യുന്നതിനകത്ത് അപകടം ഉണ്ടാവാം. പക്ഷേ അതിനെ ജനറലൈസ് ചെയ്ത് എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും മാറിയിരിക്കണം, ഇന്ററാക്ട് ചെയ്യരുത്, മിംഗിൾ ചെയ്യരുത് എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം തലമുറ കഴിഞ്ഞു, മനോഭാവം മാറി, ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം മിംഗിൾ ചെയ്യുന്നു, അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ സ്പർശിച്ചാൽ പോലും അവരതിനകത്ത് അപകടമൊന്നും കാണുന്നില്ല. എന്നാൽ ഇത് ദൂരെ നിന്ന് നോക്കുന്ന മുതിർന്ന തലമുറയ്ക്കാണ് അതിനകത്ത് അപകടം കാണുന്നത്. ഇപ്പൊ എന്റെ കോളേജിലാണെങ്കിൽ, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ എന്റെ പി ജി ക്ലാസ്സിൽ എം എ ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാണ് ഇരിക്കുന്നത്. അവര് വളരെ അടുത്താണ് ഇരിക്കുന്നത്. ഇന്നുവരെയും എന്റെ ഒരു 4 എക്സ്പീരിയൻസ് ആണെങ്കിൽ ഒരു കേസ് പോലും അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. അവരിടവളർന്നിരിക്കുന്നെങ്കിലും അവർ മാന്യമായിട്ട് പെരുമാറുന്നു. അവർ ചിലപ്പോൾ കൈയോട് കൈ പിടിച്ച് നടക്കുന്നു, തോളോട് തോള് ചേർന്ന് നടക്കുന്നു. പക്ഷെ ഒരിക്കലും അതൊരു അപകടകരമായിട്ടുള്ള ഒരു എന്താണ് ദുർവിനിയോഗത്തിന്റെ രീതിയിലേക്ക് പോകുന്നില്ല. അവർ തമ്മിലൊരു ഹെൽത്തി ഇന്ററാക്ഷൻ. പിന്നെ എപ്പോഴും പേരൻസിന്റെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഒരു സൂപ്പർവിഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാനീ പറഞ്ഞ ഈ 1% അല്ലെ, വളരെ ചെറിയൊരു മൈനോറിറ്റി അപഭ്രംശം സംഭവിക്കാം, അതിനെക്കുറിച്ച് മുതിർന്നവർ കരുതലുണ്ടാവണം, അധ്യാപകൻ കരുതലുണ്ടാവണം, മാതാപിതാക്കന്മാർ കരുതലുണ്ടാവണം, പൊതുസമൂഹം കരുതലുണ്ടാവണം. പക്ഷെ അതിന്റെ പേരിൽ അധ്യാപകരോ മാതാപിതാക്കന്മാരോ പൊതുസമൂഹമോ പോലീസിംഗ് നടത്തരുത്, അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം.
വൈകാരിക പക്വതയും ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ചിരിക്കുന്നതിനും അവർക്ക് അവരെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ അവർ ഒരുമിച്ചിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ആ വൈകാരിക പക്വതയും മാനസികാരോഗ്യവും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ അധ്യാപകരുടെയും മാതാപിതാക്കന്മാരുടെയും ഒക്കെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്.
സ്കൂളിംഗ് എന്നുള്ള പ്രോസസ്, അതായത് വിദ്യാഭ്യാസം എന്നുള്ള ആ പ്രോസസ്, അതൊരു തുടർ പ്രോസസ്സാണ്, തുടർ പ്രക്രിയയാണ്. അത് തുടങ്ങുന്നത് പ്ലേ ക്ലാസ് വഴി, നമ്മൾ ഒരു കുട്ടിയെ കൊണ്ട് പ്ലേ ക്ലാസ്സിൽ ഇരുത്തുമ്പം തുടങ്ങുന്നു ആ പ്രക്രിയ. ഒരുപക്ഷെ അത് അവസാനിക്കുന്നത് അവന്റെ പി എച്ച് ഡി കാലഘട്ടമായിരിക്കും. ഏറ്റവും മാക്സിമം ഡിഗ്രി ആണല്ലോ പി എച്ച് ഡി. അപ്പൊ ഏതാണ്ട് ഇത് തുടരുകയാണ്, ഈ പ്രോസസ് തുടരുകയാണ് കുട്ടിയുടെ ഫോർമേഷൻ. ഗാന്ധിജി പറയുകയുണ്ടായി, വിദ്യാഭ്യാസത്തെ ഗാന്ധിജി നിർവഹിക്കുന്നത് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ദി ഓൾ റൌണ്ട് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഹിസ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാണ്. അതായത് ശാരീരികവും മാനസികവും ആത്മീയവുമായ കഴിവുകളുടെ പരമമായ വികാസമാണ് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ. അപ്പൊ അത് ഒരു തുടർ പ്രക്രിയയാണ്.
ഏതെങ്കിലും ഒരു അധ്യാപകരിൽ നിന്നുണ്ടായ ഏറ്റവും മറക്കാനാവാത്തൊരു അനുഭവം?
തീർച്ചയായിട്ടും ഞാന് പൊതുവെ എനിക്ക് നല്ല അനുഭവങ്ങളാണ് അധ്യാപകരിൽ നിന്നുണ്ടായത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. പക്ഷെ ഞാന് ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം ഞങ്ങളെ ഹിന്ദി പഠിപ്പിച്ച ഒരു അധ്യാപകൻ, ചാക്കോ സാറ് എന്ന് പറയുന്ന അധ്യാപകൻ, അദ്ദേഹം അന്നത്തെ കാലഘട്ടം ഇന്നത്തെ പോലല്ല, ഒടിയെടുത്ത് അടിക്കും, നല്ല അടി, പഠിക്കാതെ ചെല്ലുന്നതിന് അടി കിട്ടും, പകർത്തു വെക്കാത്തതിന് അടി കിട്ടും, കോമ്പോസിഷൻ എഴുതാത്തതിന് അടി കിട്ടും, എന്തെങ്കിലും ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറിയാൽ അതിനടി കിട്ടും. അടി എന്ന് പറഞ്ഞാൽ ചെറിയ അടിയൊന്നുമല്ല, നല്ല അടി, അത് കാലിട്ടും തുടക്കിട്ടും കൈക്കിട്ടും ഒക്കെ അടി, പൊതുവെ തല്ല് കിട്ടുന്ന കാലഘട്ടമാണ്. ഞാൻ ഓർക്കുകയാണ് ഈ ചാക്കോ സാറ് ഹിന്ദി അധ്യാപകൻ അതികഠിനമായിട്ട് കുട്ടികളെ ശിക്ഷിക്കുമായിരുന്നു. ഒരു സാഡിസം ബാധിച്ചവനെ പോലെ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹം പെൻസിൽ വളരെ കൂർപ്പിച്ചുകൊണ്ട് വരും, മോനെ വളരെ കൂർപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത കുട്ടിയെ ഇങ്ങനെ ചെവിയുടെ കൊടുന്നേക്ക് പിടിച്ച് കിഴുക്കി, ഈ പെൻസിലും കൂടെ ചേർത്ത് കിഴുക്കി 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 അവനെ അങ്ങനെ കറക്കുകയാണ്. അവന്റെ തല മൊത്തത്തിൽ പിടിച്ച് കറക്കിയിട്ട് പിന്നെ അവസാനം ശക്തമായ ഒരു തള്ളാണ് തള്ളുന്നത്. അവൻ ചെന്ന് തലയിടിച്ച് ഭിത്തിക്കിട്ടൊക്കെ തലയിടിച്ച് കുട്ടികൾ വീഴാറുണ്ട്, അവരുടെ മുഖി കൂടെയൊക്കെ രക്തം വരാറുണ്ട്, ചിലപ്പോൾ ബോധം കെട്ടുപോകാറുണ്ട്. അപ്പൊ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഒരിക്കൽ വരികയുണ്ടായി. അത് പഠിക്കാഞ്ഞതിനല്ല, പകർത്തു വെക്കാത്തതിന്, ഹിന്ദിയുടെ പകർത്തു വെക്കാത്തവരിതുപോലെ എന്നെ ശിക്ഷിച്ചു. ഈ അധ്യാപകൻ എന്റെ ചെവി തുളയ്ക്കുന്നത് പോലെ ഈ പെൻസിൽ കൊണ്ട് തുളച്ചു കയറ്റി, എന്നിട്ട് എന്നെ ഇതുപോലെ കറക്കി, ഞാൻ ചെന്ന് വീണു. പക്ഷെ ഞാൻ തലയിടിച്ചില്ല, ഞാനിങ്ങനെ 4 കാലും 2 കൈയും 4 കാലും കൊത്തി ഇങ്ങനെ നിന്നതുകൊണ്ട് എനിക്ക് തലയിടിച്ചില്ല. പക്ഷെ ആ അധ്യാപകനെ കുറിച്ച് കേൾക്കുമ്പോൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്കൊരു ഭയം എന്നെ വേട്ടയാടുന്നു. ഈ ചാക്കോ സാർ എന്ന് പറയുന്ന ഈ അധ്യാപകൻ ഒരു ടെറർ ആയിരുന്നു എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അത് അങ്ങനെയുള്ള അധ്യാപകർ നമ്മുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കും. നമ്മുടെ അധ്യാപകരോടുള്ള നമ്മുടെ ആ ഇംപ്രഷൻ നശിപ്പിക്കാനായിട്ട്, ഇല്ലാതാകാനായിട്ട് ഇങ്ങനെയുള്ള അധ്യാപകർ കാരണമാകും.
തല്ലിയും ചൊല്ലിയും പഠിപ്പിച്ചിരുന്ന ഒരു കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോൾ അത് നേരെ തിരിച്ചാണ്. ഇപ്പോൾ കുട്ടികളുമായിട്ട് കൂടുതൽ സൗഹൃദ വലയങ്ങളാണ് അധ്യാപകർക്ക് ഉള്ളത്. അപ്പം അതിനോടുള്ളൊരു സാറിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? കുട്ടികളുമായിട്ടുള്ള അധ്യാപകരുടെ ബന്ധം എത്തരത്തിലുള്ളതാ ആകണം?
അതിനെ നമുക്ക് 2 തരത്തിൽ കാണണമെന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന്, അധ്യാപകൻ അല്പം കൃത്രിമത്വം കലർത്തി കുട്ടികളോട് പെരുമാറുന്നു. കാരണം അവന്റെ സഹജ വാസന, ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും അധ്യാപകന്റെ ഒറിജിനൽ നേച്ചർ. പക്ഷെ അത് മാറിയിട്ട് സമൂഹത്തെ ഭയന്ന്, അല്ലെ പി ടി എ പോലുള്ള ബോഡികളെ ഭയന്ന്, അല്ലെങ്കിൽ അധികാരികളെ ഭയന്ന് അധ്യാപകൻ കുട്ടിയോട് തോന്നുന്ന നീരസം അല്ലെ ദേഷ്യം അടിച്ചമർത്തുന്നു. എന്നിട്ട് വളരെ യാന്ത്രികമായിട്ട് കുട്ടിയോട് പെരുമാറുന്നു. അപ്പോൾ എന്തു ആയിക്കോട്ടെ, അവൻ പഠിച്ചില്ലേ പഠിക്കണ്ട, നന്നായില്ലെങ്കിൽ നന്നാകണ്ട, എനിക്ക് പ്രശ്നമില്ലല്ലോ, എനിക്ക് പ്രശ്നമുണ്ടാകില്ലല്ലോ, അവനായി അവന്റെ പാടായി, അവനെ ഞാൻ ശിക്ഷിക്കുന്നില്ല, അവനവന്റെ പാട്ടിന് പോട്ടെ. ഇത് വളരെ കൃത്രിമമായൊരു നിലപാടാണ്. അത് ഒരു വശത്ത്. മറുവശത്ത് അധ്യാപകൻ കുട്ടിയെ സ്നേഹിച്ച് കീഴടക്കുന്നു, സ്നേഹം കൊണ്ടവനെ കീഴടക്കുന്നു. എനിക്കറിയാം, ചില ക്ലാസ് എന്റെ തന്നെ അനുഭവമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, ക്ലാസ്സിൽ കയറി ചെന്നപ്പോൾ ബഹളം ഉണ്ടാക്കി കുട്ടികൾ. 2-3 ക്ലാസ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ വളരെ ശാന്തരായി. അപ്പോൾ അവർക്ക് തോന്നി അധ്യാപകന് സ്നേഹിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങളുടെ സാറിനെ, സ്നേഹമുള്ള ഈ സാറിനെ ഞങ്ങൾ ശല്യപ്പെടുത്തരുത്. അപ്പോൾ ഇതാണ് നാച്ചുറൽ, സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം, സ്നേഹം കൊണ്ട് കുട്ടിയെ കീഴടക്കുക. നമുക്കറിയാം, മതം ഇളകി വരുന്ന കാട്ടാനയോട് പോലും സ്നേഹത്തിന്റെ ഭാവം പ്രകടിപ്പിച്ചാൽ അവൻ ശാന്തനായിട്ട് തിരികെ പോകും. അപ്പോൾ എത്ര മോശം കുട്ടി പോലും തന്റെ അധ്യാപകൻ തന്നെ സ്നേഹിക്കുന്നു, തന്റെ ഉയർച്ചയെ കരുതുന്നു, ഉയർച്ച ആഗ്രഹിക്കുന്നു എന്ന് ബോധ്യമാകുന്ന നിമിഷം അവന്റെ ഉഴപ്പൊക്കെ മാറിയിട്ട് അധ്യാപകന്റെ മുമ്പിൽ വളരെ വിധേയത്വപ്പെട്ട് ശാന്തമായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ പോലെ ശാന്തനായിട്ട് വരും. ഇതാണ് അധ്യാപകന്റെ കഴിവ്. കുഞ്ഞുങ്ങളെ അവരെത്രമാത്രം പക്വതയില്ലാത്തവരാണെങ്കിലും അതിൽ നിന്ന് മാറി പക്വമായിട്ട് ചിന്തിക്കാനും ശാന്തമായിട്ട് പെരുമാറാനും അധ്യാപകന് കുട്ടിയെ പ്രേരിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം പഠനത്തിന് സഹായമായ ഒരു ആംബിയൻസ്, അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ നല്ല അധ്യാപകന് സാധിക്കും. ഞാൻ 2-ാമത് പറഞ്ഞ രീതിയിൽ, അധ്യാപകൻ കുട്ടിയെ വിശ്വാസത്തിലെടുക്കുക, സ്നേഹിക്കുക, സ്നേഹം കൊണ്ടവനെ കീഴടക്കുക. ഈ താൻ തന്റെ കുട്ടികളെ സ്നേഹിക്കുന്നു, ഈ അധ്യാപകൻ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കുട്ടിക്കും ബോധ്യമാക്കുക. ഇതായാൽ പകുതി പ്രശ്നവും അവിടെ തീർന്നു. കാരണം ക്ലാസ് വളരെ ഡിസിപ്ലിൻഡ് ആകും, പഠനം കുട്ടിക്ക് നല്ല അനുഭവമാകും, അധ്യാപകനും നല്ലൊരു അനുഭവമാകും. അപ്പൊ ആ കുട്ടികളെ കാണാനും ആ ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലാനും അധ്യാപകൻ ഇങ്ങനെ പിറ്റേ ദിവസം ആ ക്ലാസ് ആകാനായിട്ട് നോക്കിയിരിക്കും. കുട്ടികളും ഞങ്ങൾ സ്നേഹിക്കുന്ന അധ്യാപകന്റെ ക്ലാസ് വരാനായിട്ട് കാത്തിരിക്കും. അപ്പോ ഒരവധി പോലും വേണ്ട, ഞങ്ങളുടെ സാറിന്റെ ക്ലാസ് കിട്ടിയാ മതി എന്ന് കരുതുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നല്ല ഒരു അധ്യാപകന് സാധിക്കും. നേരെ മറിച്ച് മോശം അധ്യാപകനാണെങ്കിൽ എന്താണ്, അധ്യാപകൻ മോശമാണെങ്കിൽ കുട്ടിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയവും കുട്ടിക്ക് സ്വീകാര്യമാകുകയല്ല, ആ വിഷയത്തിൽ മിടുക്കനാകാനും കുട്ടിക്ക് സാധിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞു അന്നമ്മ ടീച്ചറിന്റെ കാര്യം. അന്നമ്മ ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് നല്ലൊരു വിഷയമായിട്ട് അനുഭവപ്പെട്ടത്. അധ്യാപകൻ എന്താണോ അതായിരിക്കും അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയം. അതായത് അധ്യാപകൻ നല്ലതാണെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയവും നല്ലതായിരിക്കും, എളുപ്പമായിട്ട് മാറും.
അധ്യാപക ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരനുഭവം പങ്കുവെക്കാമോ?
പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുന്നത്, ഒരുമാതിരി നന്നായിട്ടൊക്കെ പഠിക്കുമായിരുന്നു, പക്ഷെ അവന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം ഇടയ്ക്ക് വെച്ചവന് പഠനം നിർത്തിപ്പോവുകയൊക്കെ ചെയ്തു. പിന്നെ അവനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല, അന്ന് ഫോൺ വിളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല, അവനും അവന്റെ അമ്മയും കൂടെ അവിടെ ഒന്ന് പോയെന്ന് പിന്നെ അറിയാനായിട്ട് സാധിച്ചു. നമുക്ക് എവിടെയാണ് ഇന്നാണെ അങ്ങനെ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും, അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നൊരു ചെറിയ ഇപ്പം ചെറിയാൻ എവിടെയാണ്, ചെറിയാന്റെ അമ്മ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്നാലും ഞാൻ അവനെ കുറിച്ച് എപ്പോഴും ഓർക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം, ഞാൻ എത്രയോ വർഷങ്ങളായി ഞാൻ അവനെ, പിന്നെ ഉപ്പുതറ സ്കൂളിൽ വെച്ചാണ്, ഏതാണ്ട് 90 കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് 2007-2008 കാലഘട്ടത്തിൽ ഞാൻ ഈ സെന്റ് മേരീസിലായിരുന്നു. അപ്പം അവൻ എന്നെ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് അവനെ ഞാൻ കുറെ സഹായിക്കുമായിരുന്നു അവിടുന്ന്. പക്ഷെ ഇവനിങ്ങനെ നമ്മളോടൊക്കെ പറയാതെ പോകുമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. എനിക്കവനെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഫോണൊന്നൊക്കെ ഇല്ലാത്ത കാലഘട്ടം. അപ്പോൾ ഇവൻ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു സ്കൂളിൽ. ഇങ്ങനെ ഒരു ആൻസി ടീച്ചർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വന്ന് അവൻ എനിക്കൊരു സാരിയൊക്കെ വാങ്ങിച്ചുണ്ട്. അത് ഞാനിവിടെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാര്യമായിട്ട്. പക്ഷെ ഞാൻ അവനെ കണ്ടിട്ട് അറിഞ്ഞൊന്നുമില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ പണ്ട് ഞാൻ ഉപ്പുതറ സ്കൂളിൽ ഉണ്ടായിരുന്ന ചെറിയാനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് അവനെ അറിഞ്ഞ്, കണ്ടാൽ എന്നേക്കാൾ പ്രായം തോന്നുന്ന ഒരവസ്ഥയിലാണ് അവന് എന്റെ അടുത്ത് വരികയൊക്കെ ചെയ്യുന്നത് വന്ന് കഴിഞ്ഞിട്ട്. പക്ഷെ അവൻ പറഞ്ഞത് അവനവിടെ ഒരു പിന്നെ പുറത്ത് ഫാക്ടറിയൊക്കെ ഉണ്ട്, ടീച്ചറെ ഞാൻ സുഖമായിട്ട് പോന്നു, എന്റെ അമ്മ മരിച്ചുപോയി, അവന് വിവാഹമൊക്കെ ചെയ്തു, ഞാൻ ഇപ്പോഴും ഓർക്കുമായിരുന്നു. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, അവനെന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ തേടി, 10-18 വർഷങ്ങൾക്ക് ശേഷം അവനെന്നെ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് അവിടെ വന്ന്. അതെനിക്ക് ഇപ്പോഴും ഞാനത്, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പറയുകയൊക്കെ ചെയ്തു വലിയ സന്തോഷത്തോടെ. അവനെ ഞാൻ കണ്ടിട്ട് അറിഞ്ഞുപോലുമില്ല. അപ്പോൾ എല്ലാവരും ഞാൻ പഠിപ്പിച്ചതാന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചാന്ന് തോന്നിയല്ല, ടീച്ചറിനേക്കാൾ പ്രായം തോന്നുമല്ലോ. അപ്പൊ അവൻ പറഞ്ഞ എന്റെ കഷ്ടപ്പാട് കൊണ്ടാണ്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടും വിഷമിച്ചൊക്കെയാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അതിപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
ചാപ്റ്റേഴ്സിൽ സാജു സാറിന്റെയും ആൻസി ടീച്ചറിന്റെയും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല, തുടരും മറ്റൊരു അധ്യായത്തിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ 90 FM ദ വോയിസ് ഓഫ് അമൽ ജ്യോതി. ഇത് അറിവിന്റെ ആഘോഷം.
Chapters.